2024 December 20 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. നാടകീയത തുടരുന്ന നടി കേസ്. ശ്രീഹരി രാമകൃഷ്ണൻ എഴുതുന്നു. ചലച്ചിത്ര രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച കേസിനാസ്പദമായ സംഭവം കൊച്ചിയിൽ നടന്നത് 2017 February 17 പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കുറ്റകൃത്യം. കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം എത്തിനിന്നത് ജനപ്രിയ താരമായിരുന്ന ദിലീപിലാണ്. സിനിമാ സിറ്റികളിൽ ഡ്രൈവർ പണി ചെയ്തിരുന്ന പൾസർ സുനി ഒന്നാം പ്രതിയായപ്പോൾ നടൻ ദിലീപ് 8 പ്രതിയായി. നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം 2018 January 30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ വിചാരണ തുടങ്ങി. 261 സാക്ഷികളും 833 രേഖകളും 142 തെളിവുകളുമുള്ള കേസിൽ മെഗാ വിചാരണ 7 വർഷവും തുടരുകയാണ്. വിചാരണ കാലാവധി സുപ്രീം കോടതി പലവട്ടം നീട്ടി നൽകി. അന്തിമവാദത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ അടുത്ത മാസം വിധി പറയുമെന്നാണ് സൂചന. വിചാരണ പുരോഗമിക്കുന്നതിനിടെ ഹർജികളുടെയും ഉപഹർജികളുടെയും പരമ്പര തന്നെയുണ്ടായി. ഈ കേസിന്റെ ഈ ഘട്ടത്തിലും നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി സമക്ഷം ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡാണ് കേസിലെ സുപ്രധാന തെളിവ്. കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് 3 തവണ സംശയാസ്പദമായ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെട്ടതായി ആരോപണമുയർന്നിരുന്നു. പിന്നീട് ജുഡീഷ്യൽ തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ ഒരെണ്ണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നീണ്ട നിയമ പോരാട്ടം നടത്തിയെങ്കിലും ഉന്നത കോടതികൾ തള്ളി. ഈ സാഹചര്യത്തിലാണ് അതിജീവിത കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കത്തയച്ചത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് കത്ത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കത്തിൽ പറയുന്നുണ്ട്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം സെഷൻസ് കോടതി, എറണാകുളം CBI പ്രത്യേക കോടതി എന്നിവിടങ്ങളിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് സെഷൻസ് കോടതി ജഡ്ജിയുടെ റിപ്പോർട്ടിലുള്ളത്. 2018 January 9 അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദും 13 December ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനുമാണ് പരിശോധിച്ചത്. കോടതിയുടെ അനുമതിയോടെയായിരുന്നു ഇത്. അതിനാൽ തെറ്റില്ലെന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട്. 2021 July 19 മെമ്മറി കാർഡ് പരിശോധിച്ചത് എറണാകുളം CBI പ്രത്യേക കോടതിയിലെ ശിരസ്ദാർ താജുദ്ദീനാണ്. വിവോ ഫോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധന അനധികൃതമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിൽ നടപടിയില്ലെന്നാണ് അതിജീവിതയുടെ ആരോപണം. പൾസറിന്റെ തന്ത്രം. ഇതേസമയം ഒന്നാം പ്രതി പൾസർ സുനി പുതിയ പരാതിയുമായി ഹൈക്കോടതിയിലെത്തി. 2 പ്രോസിക്യൂഷൻ സാക്ഷികളെ വിളിച്ചു വരുത്തി വിസ്തരിക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ആവശ്യം. വിചാരണ വൈകിക്കാനുള്ള നീക്കമായിരുന്നുവെന്ന് വിലയിരുത്തി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. 112 സാക്ഷിയായ ഡോക്ടറെയും 183 സാക്ഷിയായ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടറെയും വീണ്ടും വിചാരണ കോടതിയിൽ വിളിച്ചു വരുത്തണമെന്നായിരുന്നു സുനിയുടെ ആവശ്യം. കേസിന്റെ നീതിപൂർവമായ നടത്തിപ്പിന് സാക്ഷികളെ വിസ്തരിക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസ് സി ജയചന്ദ്രൻ വ്യക്തമാക്കി. 2 സാക്ഷികളെയും 2021 February വിസ്തരിച്ചതാണ്. താൻ ജയിലിലായിരുന്നതിനാൽ അഭിഭാഷകന് വേണ്ട വിധം ക്രോസ് വിസ്താരം നടത്താനായില്ലെന്നായിരുന്നു സുനിയുടെ വാദം. വീണ്ടും വിസ്തരിച്ച് കൂടുതൽ തെളിവുകൾ ചേർക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിക്ക് ഈ ആവശ്യം ഉന്നയിക്കാൻ മുമ്പ് അവസരങ്ങൾ കിട്ടിയതാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. കേസിന്റെ അന്തിമവാദത്തിനിടെയുള്ള ഈ ഹർജി അനവസരത്തിലാണെന്നും ചൂണ്ടിക്കാട്ടി. സുനിയുടെ ഇതേ ആവശ്യം വിചാരണ കോടതിയും തള്ളിയിരുന്നു. മുൻ DGP വെളിപാട്. നടി ആക്രമണക്കേസ് നടക്കുമ്പോൾ ജയിൽ DGP ആയിരുന്നു R. ശ്രീലേഖ. ജയിലിൽ ദിലീപിന് അധിക സൗകര്യങ്ങൾ നൽകിയെന്ന് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ മുമ്പേ തന്നെ ശ്രീലേഖ വിവാദത്തിലായിരുന്നു. വിചാരണയെ ബാധിച്ചേക്കാവുന്ന വിധത്തിൽ പുതിയ വെളിപ്പെടുത്തൽ വന്നതും അത്യന്തം നാടകീയമായി. ഇതിനെതിരെ അതിജീവിതം നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ വിചാരണ കോടതി ശ്രീലേഖയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് ശ്രീലേഖ നൽകിയ അഭിമുഖത്തിനിടെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യത്തിന്റെ ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ. അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെനിക്ക്. ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ്. അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ. അതാണ് പറഞ്ഞത്. ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ പറയണമെന്നോ ചിന്ത ഉണ്ടായിരുന്നു. കേസ് തീരാൻ കാത്തു നിൽക്കണമെന്നായിരുന്നു ആദ്യ ആലോചന. എന്നാൽ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും. അതുകൊണ്ട് ഉൾവിളി വന്നപ്പോൾ ആണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവം, ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ദിലീപിനെ അവശ നിലയിൽ ജയിലിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത്. കേസിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു DIG ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന്. അവിശ്വസനീയമായിരുന്നു അത്. കോടതി അലക്ഷ്യ നോട്ടീസ് വന്നെങ്കിലും പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ശ്രീലേഖ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ കേസിന്റെ അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്ന അതിജീവിതയുടെ ഹർജിയും വിചാരണ കോടതിയിലെത്തി. വിചാരണ സംബന്ധിച്ച് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പുറത്തു പ്രചരിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണത്. വിവരങ്ങൾ പുറലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്ന് അതിജീവിത അറിയിച്ചത്. എന്നാൽ ഇത്തരം പുതിയ ആക്ഷേപങ്ങളൊന്നും ഇനി ബാധിക്കാത്ത വിധമാണ് വിചാരണ മുന്നോട്ട് പോകുന്നത്. വിചാരണ കോടതിയിൽ നിന്ന് വിധി വന്നാലും കേസിന്റെ അവസാനമാകില്ല. ശിക്ഷിക്കപ്പെട്ടാൽ പ്രതികൾ വീണ്ടും ജയിലിലാകും. ആരെയെങ്കിലും വെറുതെ വിട്ടാൽ അതിജീവിതയുടെ മനോവേദന ഇരട്ടിയാകും. അതിനാൽ മേൽക്കോടതികളിൽ അപ്പീലുണ്ടാകും. നാടകീയ നീക്കങ്ങൾ ഇനിയും കാണാനിരിക്കുന്നുവെന്ന് അർത്ഥം.